This is the first part of spoiler talk about the movie Tenet. You can listen to the spoilerless part in the previous episode of Salt Manga Tree Podcast.
സ്പോയിലർ ടോക്ക് ആണെങ്കിലും നിങ്ങൾ ഇത് കണ്ടില്ല എന്നുള്ള ഒരു അസംഷനിൽ ഞാൻ മുന്നോട്ട് നീങ്ങാൻ നോക്കാം. എങ്കിൽ അല്ലെങ്കിൽ കഥ മൊത്തം പറയുന്ന ഒരു കാര്യമില്ലല്ലോ. കഥ മൊത്തം ഇനി പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. സോ എന്തായാലും ആദ്യം തുടക്കത്തിൽ നമ്മൾ പ്രൊട്ടാഗനിസ്റ്റ് എന്നാണ് നായകർ പേര് കൊടുത്തേക്കുന്നത്. ക്രിസ്റ്റോഫർ നോളന്റെ ഫസ്റ്റ് പടത്തിലും അങ്ങനെ തന്നെ, അതൊരു കോൾ ബാക്ക് കണക്കെന്ന് വേണമെങ്കിൽ പറയാം. പ്രൊട്ടാഗനിസ്റ്റ് അത്രേ ഉള്ളൂ, പേരൊന്നുമില്ല. പുള്ളിക്കാരൻ ഒരു CIA ഏജൻ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു അണ്ടർകൗണ്ട് ഓപ്പറേഷൻ കിയവിൽ ഒരു ഓപ്പറ ഹൗസിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് ഒരു മാസ്ഡ് ആയിട്ടുള്ള ഒരു സോൾജർ ഇദ്ദേഹത്തെ സഹായിച്ചു. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൽ അതിനുശേഷം അദ്ദേഹം ആ മാസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഏജൻറ്റ് ഒരു തോക്ക് ഒരു വെടി ഉണ്ട റിവേഴ്സായിട്ട് എന്ന് വെച്ചാൽ അൺഫയർ ചെയ്യുന്ന ഇയാൾ കണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒന്നും മനസ്സിലായില്ല എന്തോ നടക്കുന്നത്. എന്തായാലും അത് അവിടെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയ ശേഷം ഈ അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഒരു ആർട്ടിഫാക്റ്റ് ആണ്, ആർട്ടിഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു സാധനം. ആ സാധനം ഇത് കണക്ക് ഒരാളുടെ നിന്ന് എടുക്കാനായിരുന്നു ആ ഓപ്പറേഷൻ നടന്നത്. പക്ഷേ അവിടെ വെച്ചിട്ട് കുറച്ച് വില്ലന്മാർ അല്ലെ മേഴ്സിനറീസ് അവിടെ വരുന്നു. എന്നിട്ട് അവർ നമ്മളുടെ നായകനെ ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് കുറേ ടോർച്ചറൊക്കെ ചെയ്യും, പല്ലൊക്കെ എടുത്ത് പിടുതുകളയും. അപ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തെ ഒരു ചാൻസ് കിട്ടും, സൂയിസൈഡ് പില്ല് കഴിക്കാനുള്ളൊരു ചാൻസ് കിട്ടും. പുളി അപ്പം അത് കഴിക്കും. പുളി കഴിച്ചു കഴിഞ്ഞാലും ആക്ച്വലി ആ സൂയിസൈഡ് പില്ല് ഒരു ഫേക്കായിരുന്നു. അപ്പം അതിനുശേഷം ഇയാളൊരു ബെഡിൽ എണീക്കുകയാണ്. എണീക്കുമ്പോൾ ഇതേണക്ക് പറയുന്നു, അതൊരു തരത്തിലുള്ള ഒരു ലോയൽറ്റിയുടെ ഒരു ടെസ്റ്റായിരുന്നു. അയാളുടെ ടീമിലുള്ള എല്ലാവരെയും മറ്റേയാൾ കൊന്നു, മാത്രമല്ല ആർട്ടിഫാക്റ്റ് നഷ്ടമായി. പക്ഷേ താങ്കൾ ഇത്ര എന്താ പറയുക അടിപൊളി ആയതുകൊണ്ട് താങ്കളെ ഒരു സീക്രട്ട് ഓർഗനൈസേഷനിൽ, ടെനറ്റ് എന്ന സീക്രട്ട് ഓർഗനൈസേഷനിലോട്ട് ഇൻഡക്റ്റ് ചെയ്യുന്നു എന്ന് പറയും. അതിനുശേഷം ഇയാൾ ആദ്യം ചെല്ലുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ ആ സയൻറ്റിസ്റ്റ് ഇണക്ക് ഒരു ഫലകത്തിൽ കുറേ ബുള്ളറ്റുകൾ ഇങ്ങനെ കൊണ്ട പാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന തോക്കെടുത്തിട്ട് അതിനകത്ത് ബുള്ളറ്റ് ഇല്ല എന്നിട്ട് പറയും, നിങ്ങൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ആ വെടിയുണ്ട വെടിവെച്ചയായിട്ട് തിരിച്ചൊന്ന് സങ്കല്പിക്കാൻ പറയാൻ പറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഉടൻ അവിടെ ഉള്ള ബുള്ളറ്റ് തിരിച്ചിങ്ങി വന്നു കാട്രിച്ചിലോട്ട്. കാട്രിച്ചിലോട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഫ്രഷ് ഒരു ബുള്ളറ്റ് ഇരിക്കുന്നു. അപ്പം ഇയാൾക്കപ്പം നേരത്തെ ഉള്ള ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ, അവിടെ നടന്ന ഇതാണെന്ന് മനസ്സിലായി. അപ്പം എന്തോ ഈ സാധനവും സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്, ഇത് ഭാവിയിലുള്ള ആർക്കോ ഇൻവേർട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. എൻട്രോപ്പി ഇൻവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എൻട്രോപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ റാൻഡംനെസ്സിലോട്ടുള്ള ഒഴുക്കാണ്. സോ ഇപ്പോൾ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും റാൻഡമായിട്ടുള്ളൊരവസ്ഥ, കൂടുതൽ റാൻഡമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ടേ പോകത്തുള്ളൂ. അതായത് നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു ലോ ആണ്, തെർമോഡൈനാമിക്സിൻ്റെ ഒരു ലോ ആണ്. ഇത് ഇൻവേർട്ട് ചെയ്യാൻ ഭാവിയിലുള്ള ആർക്കും ഒരു പറ്റും, അവർക്കൊരു മെഷീനും തോന്നും. അപ്പോൾ അത് വെച്ച് ഇൻവേർട്ട് ചെയ്തുള്ള കുറേ ബുള്ളറ്റ്സും അങ്ങനെ കുറേ ആർട്ടിഫാക്റ്റ് ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങനെ പാസിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാര്യം അത് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒഴുക്ക് റിവേഴ്സിലാണ്. ഫ്യൂച്ചർ ഉണ്ടാക്കിയ എന്തേ സാധനം തിരിച്ച് പാസിലോട്ട് വരാൻ നോക്കും, ഇൻവേർട്ടാണ്. ഇപ്പം ഞാൻ ലെറ്റർ എഴുതിയിട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പാസിലുള്ള ഒരാൾക്ക് കുഴിച്ചെടുക്കാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ വേറൊരു തരത്തിലുള്ള നമ്മളെ ക്ലാസിക്കലായിട്ടുള്ള ടൈം ട്രാവലിന് അല്ല ഇത്, എങ്കിലും ഒരു വേറൊരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ടൈം ട്രാവലാണ്. എന്തായാലും ഇപ്പം ഇയാളൊരു CIA ഏജൻ്റ് ആയതുകൊണ്ട് ഇയാൾക്കറിയാം ഇത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുള്ളറ്റ് എടുക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അതിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രത്യേക മിനറലാണ്, അല്ലല്ലോ ഒരു മെറ്റീരിയൽ. അപ്പം സ്ട്രെയിറ്റ് ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ എത്തുമ്പോഴാണ് അവിടെ നീലെന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് ഉണ്ട്, ലോക്കൽ കോണ്ടാക്ട്. അത് നമ്മളുടെ ഭാവി ബാറ്റ്മാനാണ്. എന്തായാലും പുള്ളിക്കാരൻ പറയുന്നു ഇതിൽ ഇന്ത്യയിലുള്ള എന്ത് ആം സ്റ്റീലാണെങ്കിലും അവിടുത്തെ ഒരു വലിയൊരു ഡീലറുണ്ട്, ആ പുള്ളിക്കാരൻ വഴിയേ പോകത്തുള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ഇവർ കയറുന്നു. കയറി കഴിയുമ്പോൾ അവിടുത്തെ ആക്ച്വലി കാര്യങ്ങളൊക്കെ നടത്തുന്നത് മെയിൻ ആളല്ല, ആ പുള്ളിക്കാരൻ്റെ ഭാര്യയാണ്, പ്രിയ സിംഗ് എന്ന് പറഞ്ഞു. അതിന് മുമ്പൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ടെനറ്റിലുള്ള ഓർഗനൈസേഷൻ ഉള്ളവരെല്ലാം കൈ ഇങ്ങനെ നമ്മളെ സാധാരണ ഇങ്ങനെ കൂട്ടിയിണക്കി വെച്ചിട്ട് ടെനറ്റ് എന്നുള്ള വാക്കിങ്ങനെ പറയും. അപ്പം അപ്പുറത്തുള്ള ആള് മെമ്പറാണെന്നുണ്ട്, അവർക്ക് അറിയാൻ പറ്റും നിങ്ങളൊരു അവരൊരു മെമ്പറാന്നുള്ള കാര്യം. എന്തായാലും ഇവരിങ്ങനെ കാണിച്ചു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ അവർക്ക് ഈ നായകന് മനസ്സിലായി ഇത് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആളാണ്. അങ്ങനെ ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോഴാണ് ഇവർ പറയുന്നത് റഷ്യയിലൊരു ഓളഗാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണക്കാരൻ, പവർഫുൾ ആയിട്ടുള്ള ഒരാൾ. അപ്പം പുള്ളിക്കാരൻ്റെ പേര് ആഡ്രി സേറ്റർ എന്നാണ്. പുള്ളിക്കാരനാണ് ഇത് നമ്മൾ കൊടുത്തേക്കുന്നത്, ഇത് വിറ്റത്, ഈ കാട്രിജ്, ഈ റിവേഴ്സായിട്ട് ടൈം റിവേഴ്സിലുള്ള ഈ കാട്രിജ് വിറ്റേക്കുന്നത്. ആക്ച്വലി ആ ടൈം ഇൻവേർട്ട് ചെയ്ത പുള്ളിക്കാരനാണ്. ബുള്ളറ്റ് കൊടുത്തത് നമ്മളുടെ ഈ പ്രിയ സിംഗിൻ്റെ ടീമാണെന്നേ ഉള്ളൂ. എന്തായാലും അപ്പോൾ ഈ സേറ്ററുമായിട്ട് ഒന്ന് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നോക്കിയപ്പോഴാണ് അയാളുടെ നമ്മുടെ നായകൻ്റെ സി ഐ ബുദ്ധിയൊക്കെ കത്തി. പുള്ളിക്കാരനൊരു ഭാര്യയുണ്ട്, ഭാര്യയായിട്ട് എസ്ട്രേഞ്ച്ഡ്, അല്ലെങ്കിൽ പുള്ളിക്കാരി ഡിവേഴ്സിൻ്റെ വക്കീലാണ് രണ്ടുപേരും. അപ്പം എങ്കിലും ഇവർ ഒരുമിച്ച് നിൽക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേറ്ററിൻ്റെ കുറച്ച് പെയിൻറ്റിങ്സിൻ്റെ എല്ലാം ഡീലിങ്സ് ചെയ്യുന്ന ഭാര്യയായിരുന്നു. അപ്പോൾ ഇവർ മേടിച്ച ഒരു സാധനം ഫേക്കായിരുന്നു, ഫേക്കായിട്ടുള്ളൊരു ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തെളിവ് ഈ വില്ലൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇവർ ഈ ഭാര്യയുടെ മുന്നിലുള്ള ഒരു ഹോൾഡ് നമ്മളുടെ വില്ലൻ്റെ. അപ്പം വില്ലൻ ഇതേ ഈ നമ്മൾ നായകൻ സ്ട്രൈറ്റ് ഭാര്യ എടുത്ത് ചെല്ലും, എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ആദ്യം നൈസിനൊക്കെ ഒരു നമ്പറൊക്കെ നോക്കും. അപ്പം ഭാര്യയ്ക്ക് അപ്പോഴേ മനസ്സിലാവും ഇതെന്തോ ഉടായ്പാണ്. പക്ഷെ അപ്പോഴത്തെ നായകൻ്റെ ആളുകൾ, പക്ഷേ വില്ലൻ്റെ ആളുകളൊക്കെ വന്നിട്ട് ഇതിനൊക്കെ നായകനെ ഇടിക്കാനൊക്കെ നോക്കും. നായകൻ തിരിച്ചിടിച്ച് പഞ്ഞുകിടും. എന്തായാലും അതിനുശേഷം ഭാര്യ എടുത്ത് പിന്നെ പോയി സംസാരിക്കും. ഭാര്യ എടുത്ത് ഇങ്ങനെ പറയും, നിങ്ങൾ പിന്നെ ഒന്ന് കാണാം. അങ്ങനെ പോയി ചെന്ന് അവർ പറയും ഇതാണ് കാര്യം, ഒരു ഡ്രോയിങ് ഉണ്ട്, അത് ഓസ്ലോ എയർപോർട്ടിലുള്ള ഒരു ഭയങ്കര ഫെസിലിറ്റിക്ക് അകത്തിരിക്കുകയാണ്, അതൊന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഒന്നും നോക്കാനില്ല, ഞാൻ സഹായിക്കാം. ഇപ്പം നമ്മുടെ നായകൻ സ്ട്രെയിറ്റ് അവിടെ ചെല്ലുന്നു. ക്രിസ്റ്റോഫർ നോളൻ ആണെങ്കിൽ വേണമെങ്കിൽ ഗ്രാഫിക്സ് ഉപയോഗിക്കാമെന്ന്, പകരം ശരിക്കുള്ള ഒരു പ്ലെയിൻ ഇടിച്ചൊരു ബിൽഡിങ്ങിൽ കയറ്റുന്നു. കാര്യം നോളൻ അങ്ങനെയാണ്. എന്തായാലും അതിനുശേഷം അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് റിവേഴ്സിലുള്ള ഒരു ആള്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ, ആദ്യമായിട്ടാണ് നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആളെ കാണുന്നത്. അപ്പോൾ ആ ആളുമായിട്ടൊരു ഫൈറ്റ് നടക്കും. ആ ഫൈറ്റ് എന്നൊക്കെ പറയാൻ കാണുമ്പോൾ നമ്മൾ കിളി പോവും, അമ്മാതിരി ഒരു ഫൈറ്റാണ്. എന്തായാലും അതിനുശേഷം ഈ ആള് തെറിച്ചങ്ങ് പോവും. പടം കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുമോ ഏതെങ്കിലും ഒരു സൈഡിലൊരു എഞ്ചിനുണ്ട്, ഈ വണ്ടി ഈ പ്ലെയിൻ്റെ എഞ്ചിനുണ്ട്, അതിൻ്റെ എക്സോസ്റ്റിലോട്ടോ വല്ലതും കയറിപ്പോയതാണോ, ഒന്നും ഒരു പിടിയില്ല. കാര്യം അത് കഴിഞ്ഞിട്ട് ഉടൻ ആ എഞ്ചിൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഒക്കെ കാണിക്കും. മനഃപൂർവ്വമാണ്, നമ്മൾ വടിയേറ്റിച്ച് വിടാൻ വേണ്ടി നോളം ചെയ്യുന്ന നമ്പറാണ്. എന്തായാലും അതിനുശേഷം നമ്മളുടെ നായകൻ ഇത് നായകനെ ഭാര്യ ചെയ്താണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മളെ സേറ്ററിൻ്റെ അടുത്ത്. കാര്യം ഭാര്യയുടെ വിചാരം ഓൾറെഡി അത് നശിച്ചു പോയെന്നാണ്. പക്ഷേ സേറ്റർ പറയുമ്പോൾ പിന്നെ നമുക്കിതൊക്കെ അറിയാം, നേരത്തെ തന്നെ ഞാനത് മാറ്റി വെച്ചായിരുന്നു ജസ്റ്റ് ഇൻ കേസ്. അപ്പം ആ ഹോ ഇപ്പോഴും ഉണ്ട് ആ ഹോൾഡ്. അതിനുശേഷം എവരെ മൂന്നുനേരം കൂടെ ഒരു ബോട്ടിങ്ങിന് പോകും. എനിക്ക് തോന്നുന്നു ബോട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബഹളമൊക്കെ ആകുമ്പോൾ ഇവർക്ക് മനസ്സമാധാനമായിട്ട് സംസാരിക്കാമല്ലോ, ആരും കേൾക്കത്തില്ല. അപ്പോൾ ഈ ഭാര്യ നൈസിൻ്റെ നമ്പർ ഇയാളെ തള്ളിയെങ്കിൽ വെള്ളത്തിലിട്ട് കൊല്ലാൻ നോക്കും. കാര്യം സഹിയിട്ട്, അപ്പം എന്താ പക്ഷേ നായകൻ പോയി രക്ഷിക്കും. കാര്യം ഇയാളെ വേണമല്ലോ, ഈ വില്ലൻ വഴിയെ മുന്നോട്ട് നീങ്ങത്തുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം വില്ലന് കുറച്ചും കൂടെ ഒരു പ്രൊട്ടാഗനിസ്റ്റിനോട് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ വരും. അപ്പോൾ ഇതാണൊക്കെ പറയും, ഒരു സൂട്ട് കേസുണ്ട്, അതിൽ പ്ലൂട്ടോണിയം ഉണ്ട്, അത് നിങ്ങൾ അടിച്ച് മാറ്റണം. അങ്ങനെ പ്രൊട്ടാഗനിസ്റ്റും പിന്നെ നമ്മുടെ നീലും കൂടെ പോയിട്ട് ആ മോഡ് കൊണ്ട് വഴിയൊക്കെ നൈസിന് അത് നിർത്തി, അത് അടിച്ചു മാറ്റി കഴിഞ്ഞ ഉടൻ അവർ ആംബിഷന്
വിധേയമാവും.